ആത്മീയ യാത്രയിലേക്ക് സ്വാഗതം. ഈ പ്രഭാതത്തിൽ നമ്മുടെ അടഞ്ഞുപോയ മനസ്സിന്റെ വാതിലുകളെ മലർക്കെ തുറന്നിടാം. ദാഹാർത്ഥനെ തേടിയെത്തുന്ന തെളിനീരു പോലത്തെ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. ഇപ്പോൾ നമ്മുടെ ദൈവവചനം പങ്കുവയ്ക്കുന്നു ബിഷപ്പ് ഡോക്ടർ കെ പി യോഹന്നാൻ.
സ്വസ്ഥത ലഭിക്കും അല്ലെങ്കിൽ ഇതുകൊണ്ട് തൃപ്തി ഉണ്ടാകും എന്ന് നാം കരുതുന്ന കണക്കൂട്ടുന്ന ഒത്തിരി കാര്യങ്ങളും അവസാനം നമുക്ക് സമ്മാനിക്കുന്നത് നിരാശയും ദുഃഖവും മാത്രമാണ്. എങ്ങനെ യഥാർത്ഥ സംതൃപ്തി ജീവിതത്തിൽ കൈവരിക്കാൻ കഴിയും? ഇതിന്റെ ഉത്തരമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഇത് ആത്മീയ യാത്ര. ലോകത്തിൽ എവിടെ പോയാലും, ഏത് രാജ്യത്ത് പോയാലും, ഏത് വനാന്തരങ്ങൾ പോയാലും, മനുഷ്യർ എവിടെല്ലാം ജീവിക്കുന്നുണ്ടോ എല്ലാവർക്കുമുള്ള ഒരുപോലെ, അതായത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് ആഹാരം കഴിക്കുക എന്നുള്ളത്. രുചി വ്യത്യാസം കാണും, അവരുണ്ടാക്കുന്ന ആഹാരത്തിന്റെ നിറത്തിന് വ്യത്യാസം കാണും, പക്ഷെങ്കിൽ വിശപ്പിനായിട്ട് ആഹാരം കഴിച്ചേ മതിയാകത്തുള്ളൂ. ആഹാരം ഇല്ലാതെ മനുഷ്യന് ഒത്തിരി നാൾ ജീവിക്കാൻ ഒക്കത്തില്ല. പത്രത്തിലും റേഡിയോയിലും ടെലിവിഷനിലും മാസികയിലൊക്കെ നിങ്ങൾ വായിക്കുന്നുണ്ടായിരിക്കുമല്ലോ, എത്തിയോപ്യയിൽ ജനലക്ഷങ്ങൾ നേരിടുന്ന ക്ഷാമം, ഭക്ഷണമില്ലാതെ എല്ലും തൊലിയുമായി മറിഞ്ഞു വീണ് മരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളെ നോക്കി നിലവിളിക്കുന്ന മാതാപിതാക്കൾ. ഈയിടെ ഞാൻ ഒരു മാസികക്കകത്ത് ഒരു ഫോട്ടോ കണ്ടു. ഈ തള്ളയാണെങ്കിൽ എല്ലും തൊലിയെന്ന് പറഞ്ഞാൽ അത് വിവരിക്കാൻ പോലും പ്രയാസം. ആ ഒരു കുനിഞ്ഞ് ഒരു കുഴിയിലേക്ക് കൈയും നീട്ടി നിലവിളിക്കുക, എന്തുവാ അവിടെ എഴുതിയിരിക്കുന്നു, അവരുടെ ഈ അസ്ഥികൾ കൊണ്ട്, മാംസമില്ലാത്ത അവരുടെ കൈകൾ കൊണ്ട് കൊഴിച്ച കുഴിയൽ, പട്ടിണിയാൽ മരിച്ച അവരുടെ പിഞ്ചു പൈതലിനെ കുഴിച്ചിടുക, മണ്ണിട്ട് മൂടുന്നതിന് മുമ്പ് അവരുടെ നിലവിളി കരയാൻ കണ്ണുനീരുപോലും അവൾക്കില്ല. ആഹാരം, ചിലർക്ക് ഇത് വേണ്ടാതെ എടുത്തു കളയുന്നു, വയറ് നിറഞ്ഞിട്ട് അവർക്ക് കഴിക്കാൻ വയ്യ, പിന്നെ വണ്ണം കൂടിയിട്ട് വണ്ണം കുറയ്ക്കാനുള്ള ഗുളികയും മരുന്നും എക്സസൈസും പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അത് ലോകത്തിലെല്ലായിടത്തും ഉള്ള യാഥാർത്ഥ്യമല്ല. എത്രയോ ആളുകൾ ആഹാരമില്ലാതെ വിഷമിക്കുന്നു. ഇനി വേണ്ട ഊഴി, നമ്മുടെ രാജ്യത്ത് തന്നെ ബോംബെയിലെ ചേരി പ്രദേശങ്ങളിൽ, നമ്മുടെ കേരളത്തിലെ പട്ടണങ്ങളിൽ നിങ്ങൾ കണ്ടുണ്ടോ, ചപ്പും ചവറും കൂമ്പാരങ്ങളിൽ കൊച്ചുപിള്ളാരെ ഭിക്ഷക്കാരെ തിരയുകയാണ് ആഹാരത്തിന് വേണ്ടി. അതിനപ്പുറത്ത് അവരെപ്പോലെ തന്നെ നായ്ക്കളും ആ പരിപാടി ചെയ്യുന്നു. ആഹാരത്തിന് വേണ്ടി മനുഷ്യൻ ജീവിക്കുന്നു എന്ന് വേണേ പറയാം. എന്തിനാ അധ്വാനിക്കുന്നത്? ചക്രം ഉണ്ടാക്കാൻ. എന്തിനു വേണ്ടി? വല്ലതും കഴിക്കാനായിട്ട്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം മുതൽ മുന്നോട്ട് വായിച്ചാൽ, ഇതാ യേശുവിന്റെ പിന്നാലെ ഒരു വലിയ കൂട്ടം ജനം പിൻപറ്റുക, ഒറ്റയ്ക്ക് പോയി ഇച്ചിരുന്ന് വിശ്രമിക്കാൻ, കിടക്കപ്പായൽ തലവയ്ക്കാൻ അനുവദിക്കത്തില്ല. എന്തുവാ പ്രശ്നം? ഇച്ചിരി മുമ്പ് വിശന്ന ഊപ്പാട് വന്ന ഈ ആയിരങ്ങൾക്ക് യേശു ക്രിസ്തു 5 അപ്പവും 2 മീനും കൊണ്ട് അത്ഭുതം പ്രവർത്തിക്കുന്നു, അവർക്കെല്ലാം വയറ് നിറയെ കഴിച്ച് വേണ്ടാതെ വണ്ണം അധികം വന്നു. ഒത്തിരി നാളായി കാണും ഇതിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും ആഹാരം കഴിക്കുവാൻ ലഭിച്ചത്. അന്ന് വൈകിട്ട് ഇതിങ്ങളെല്ലാം വീട്ടിൽ ചെന്ന് വയറെ കൊട്ടിക്കൊണ്ട് പറഞ്ഞു കാണും, ആ ഇന്നത്തെ സാപ്പാട് ഏതായാലും വയറ് നിറച്ച് എത്ര നാളായി ഇങ്ങനൊരു സാപ്പാട് കഴിച്ചിട്ട് സുഖമായി കിടന്നുറങ്ങി. പക്ഷേ പിറ്റേ ദിവസം വീണ്ടും വിശക്കുകയാണ്. സംഭവിക്കുമല്ലോ, നമ്മുടെ അനുഭവം തന്നെയാണല്ലോ. ഓർമ്മയായിടാ, ഇന്നും യേശുവിന്റെ പുറകെ പോയാൽ സാപ്പാട് കിട്ടും. ഓട്ടമാ വലിയ ജനക്കൂട്ടം. യേശു ഇത് കണ്ടിട്ട് വീണ്ടും അഞ്ചപ്പൂ രണ്ടു മീനും കൊണ്ട് അത്ഭുതം പ്രവർത്തിക്കുന്ന ആ പരിപാടിയല്ല. യേശുവിന്റെ ഹൃദയം ദുഃഖിക്കുകയാണ്. അതിന് കാരണം, ഈ നശിച്ചു പോകുന്ന ലോകത്തിൽ നശിച്ചു പോകുന്ന ശരീരം നിലനിർത്താൻ വേണ്ടി, നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി മനുഷ്യൻ പരക്കം പായുകയാണ്. താൻ എന്തിനു വേണ്ടി വന്നു? തന്റെ ഉദ്ദേശം എന്താണ്? താൻ പറയുന്നത് എന്താണ്? പാപക്ഷമ, നിത്യജീവൻ, സ്വർഗം, ദൈവരാജ്യം, ഇതൊന്നും അവർക്ക് വിഷയമല്ല. അതൊക്കെ പിന്നാട്ടു പോയി. ഇപ്പം ഞാൻ കൊല്ലം കഴിക്കാൻ താ. യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. നിത്യജീവൻ, മരണത്തിന് ശേഷം നിത്യത ശേഷിക്കുന്നു. നരകത്തിൽ പോകേണ്ട മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. പക്ഷെങ്കിൽ ഈ ജനക്കൂട്ടത്തിന് ഇത് പിടികിട്ടുന്നില്ല. ശ്രദ്ധിക്കുക, ഞാൻ വായിക്കുകയാണ്. കടൽക്കരെ അവനെ കണ്ടെത്തിയപ്പോൾ, റബി, നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് അത്രേ എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യ ജീവികളിലേക്കുള്ള നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. യേശുവിന്റെ വാക്കുകളാണ്. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ മനുഷ്യൻ അധ്വാനിക്കുന്നു. ചിലര് 24 മണിക്കൂറും ഒരു ഷിഫ്റ്റ് അല്ല, 2 ഷിഫ്റ്റാണ്. എന്തുവാ, എങ്ങനെങ്കിലും 10 ചക്രം ഉണ്ടാക്കണം. ഭാര്യയും കുഞ്ഞുങ്ങളെ ഇട്ടേച്ച് ഇണ്ടം തുരത്തിൽ രാജ്യം വിട്ട് വർഷങ്ങൾ അധ്വാനിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? എങ്ങനെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കണം. എവന്റെ ആയുഷ്കാലം മുഴുവനും 10, 15, 20 വർഷം അവിടെ ജോലി ചെയ്യാണ്, പണം അയക്കുകയാണ്, ബാങ്കിൽ ഇടുകയാണ്, കെട്ടിടം പണിയാണ്. അവസാനം പിള്ളേർ വളർന്ന് അവരുടെ വഴിക്ക് പോകുന്നു. വാസ്തവത്തിൽ അനാഥരായി ഈ കുഞ്ഞുങ്ങൾ വളർന്നു. എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഇത് ചെയ്യുന്നു? എന്തുകൊണ്ട് മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ ബോർഡിങ്ങിലാക്കിയിട്ട് രണ്ടുപേരും അവിടെ ജോലി ചെയ്യുന്നു? അവസാനം അനാഥരായിട്ട് ഈ കുഞ്ഞുങ്ങൾ വളരുന്നു. ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന ഈ സ്വത്തിനു വേണ്ടി, പണത്തിന് വേണ്ടി, പുരയിടത്തിന് വേണ്ടി അവർ അധ്വാനിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയത്തിൽ നശിച്ചു പോകാത്ത ഏറ്റവും വിലപ്പെട്ട ദൈവം അവിടെ കൊടുത്ത ദാനം, സ്വത്ത്, അവരുടെ കുഞ്ഞുങ്ങൾ, നശിച്ചു പോകാത്ത അവരുടെ ആത്മാവ്, ഇതേപ്പറ്റി ചിന്തിക്കുവാൻ ഇവർക്ക് സമയമില്ല. അവരുടെ അധ്വാനം മുഴുവനും ഈ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയാണ്. സമയത്തിൽ കരിഞ്ഞ് ചാമ്പലകാൻ പോകുന്ന സംഗതികൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ ചിലവഴിക്കുന്നു. ഇനിയും എൻ്റെ ശബ്ദം കേൾക്കാൻ നിങ്ങളോടും ചോദിക്കട്ടെ. ഏതായാലും നിങ്ങൾ കൂലിപ്പണിക്കാരനായിരിക്കാം, ഡോക്ടർ ആയിരിക്കാം, ലോയർ ആയിരിക്കാം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആയിരിക്കാം, ബിസിനസ്സുകാരനായിരിക്കാം, എന്തെങ്കിലും ഏതായാലും ജോലി ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ജീവിക്കാൻ ഒക്കത്തില്ലല്ലോ. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ സ്വന്തം പുരയിടത്തിൽ അധ്വാനിക്കുന്ന വ്യക്തിയാണ്, മീൻപിടുത്തക്കാരനോ മീൻ വിൽക്കുന്നവനോ എന്തെങ്കിലും ആട്ടെ. ഞാൻ ചോദിക്കട്ടെ, സ്നേഹിത, സഹോദരി, നിന്റെ വീട്ടിൽ നിന്റെ കുഞ്ഞുങ്ങളുമായി ദൈവ കാര്യങ്ങളെപ്പറ്റി പറയുവാൻ, പ്രാർത്ഥിക്കുവാൻ, അവരെ പറഞ്ഞ് പഠിപ്പിക്കുവാൻ, ദൈവ വഴിയിൽ അവരെ വളർത്തുവാൻ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നീ ചെലവഴിക്കുന്നുണ്ടോ? നിന്റെ വീട്ടിൽ ദൈവത്തെ വിളിക്കാനായിട്ട് കുടുംബ പ്രാർത്ഥന, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഉണ്ടോ കുഞ്ഞുങ്ങളുമായിട്ട്? ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കുവാൻ കുടുംബമായി പോകുന്ന ഒരനുഭവം നിനക്കുണ്ടോ? ഇതൊക്കെ പറയും ചില കക്ഷികൾക്ക് എന്നോട് പിണക്കാം, എൻ്റെ ഞാൻ പറഞ്ഞ കാര്യം എന്നെ ഗുണപ്പെടുപ്പിക്കാൻ വേണ്ടിയല്ല, നിന്റെ ഗുണത്തിന് വേണ്ടി പറയുന്നതാണ്. കാരണം നീ ചിന്തിക്കുന്നതിന് മുമ്പ്, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നിന്റെ മക്കൾ വളർന്നു കഴിയും, വീടുവിട്ട് പോയി കഴിയും, സമയം പറന്നു പോവുകയാണ്. ഈ ഉണ്ടാക്കിയ സ്വത്തും വീടും കുന്തവും കൊടച്ചകളും കണ്ട് ഒരു കാലം നിന്റെ മക്കൾ നിന്നെ പുച്ഛിക്കും. എന്നെ കേൾക്കുന്ന സ്നേഹിത, ആഹാരം വേണം, വീട് വേണം, പണം വേണം, ഇതൊക്കെ വസ്ത്രം ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറയല്ല. എന്നാൽ ഇതൊന്നുമല്ല ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. കർത്താവ് യേശുവിനെ ജീവിതത്തിൽ അറിയ, പാപക്ഷമ അനുഭവിക്കുക, നിത്യജീവൻ നിന്റേത് എന്നറിയ, കുടുംബമായി യേശു ഉള്ളവരായി ജീവിക്കുക. അതെ, ഇന്ന് തീരുമാനിക്കുക, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യേശുവിനായി ജീവിക്കും.
നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തുമാകട്ടെ, അത് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. വിലാസം: ആത്മീയ യാത്ര, തിരുവല്ല 5, കേരള. വിളിക്കേണ്ട നമ്പറുകൾ: 0469-261-93-52, മൊബൈൽ നമ്പർ 944-71-316-96. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് ayradio@bcasia.org. ബിലീവേഴ്സ് ചർച്ചിന്റെ ആത്മീയ യാത്രാ പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാ ദിവസവും 3:30 മുതൽ ശ്രീലങ്ക നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്ന ആത്മീയ യാത്രാ പരിപാടി ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് ഷോർട്ട് വേവ് 31 മീറ്ററിൽ കേൾക്കാവുന്നതാണ്. See you.